ക്രൂശും എടുത്തേനി ഞാൻ യേശുവേ പിൻചെൽഗയാ പാരിൽ പരദേശിയാ ഞാൻ മോക്ഷ വീട്ടിൽ പോകയാ ജീവനൻ തേർക്കായി വേടി നാഥനെ ഞാൻ
അഞ്ച് ആറ് ഏഴ് വാക്യങ്ങൾ അധ്യായങ്ങൾ ചിന്തിക്കുകയായിരുന്നു. മത്തായി മാത്യു ചാപ്റ്റർ 7:13, മത്തായി 7:13. ഞാൻ സാധാരണ പറയുമ്പം മലയാളത്തിലെ റെഫറൻസുകൾ പെട്ടെന്ന് പറഞ്ഞു പോകാറുള്ളൂ, പിള്ളേർക്ക് അത് എഴുതിയെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇംഗ്ലീഷിലൂടെ പറയാൻ ശ്രമിക്കാം. മാത്യു ചാപ്റ്റർ 7:13 ആണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇടുക്കുവാതിലിൽ കൂടി അകത്ത് കടക്കുവിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കമുള്ളതും വഴി ഞെരുക്കമുള്ളതും, അത് കണ്ടെത്തുന്നവർ ചുരുക്കം. സോ ദേർ ഇസ് എ നാരോ ഗേറ്റ് ആൻഡ് നാരോ വേ, ഇറ്റ്സ് എ ബ്രോഡ് ഗേറ്റ് ആൻഡ് എ ബ്രോഡ് വേ. നമ്മൾ ചിന്തിച്ചു അതില് നാരോ ഗേറ്റ് നാരോ വേ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഫ്യൂ, വളരെ ചുരുക്കം പേരാണ് അതിനെ കണ്ടെത്തുന്നവർ. കഴിഞ്ഞ ആഴ്ചയിലും കേട്ടു, കണ്ടെത്തുന്നവർ അത് ജീവനെ കണ്ടെത്തുന്നു. ബ്രോഡ് ഗേറ്റും ബ്രോഡ് വേയുമാണ് അതിൽ. അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ദേർ ആർ മെനി ഹു എന്റർ ത്രൂ ഇറ്റ്, അവർ എൻ്റർ ചെയ്യുന്നത് ഡിസ്ട്രക്ഷനാണ്. വരെ ഒരു ഫ്യൂ, ചുരുക്കം പേർ കണ്ടെത്തുന്നു, അനേകം പേർ കടക്കുന്നു. പക്ഷെ ചുരുക്കം കണ്ടെത്തുന്ന ആൾക്കാർ അവര് ജീവന്റെ വഴിയാണ് കണ്ടെത്തുന്നത്, മറ്റവർ എൻഡ് ചെയ്യുന്നത് ഡിസ്ട്രക്ഷനിലുമാണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ചുരുക്കം കണ്ടെത്തുന്ന, ജീവനെ കണ്ടെത്തുന്ന ചുരുക്കം പേരിലാണോ അതോ കടക്കുന്ന അനേകം പേരിലാണോ കൂട്ടത്തിലാണോ എന്ന് നമ്മളെ തന്നെ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ചുരുക്കം പേരാണ്, നമ്മൾ ഈ ഇടുങ്ങിയ വഴിയിൽ കൂടിയാണ് പോകുന്നത്, നമ്മൾ ജീവനെ കണ്ടെത്തിയവരാണ് എന്ന് നമുക്ക് സ്വയമായിട്ട് ചിന്തിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം മത്തായി 5:6-7 പറഞ്ഞിട്ടാണ് കർത്താവ് ഇത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കണ്ടെത്തണമെങ്കിൽ മത്തായി 5:6-7 നമ്മൾ വായിച്ചു നോക്കിയാൽ മതി. ചിലപ്പോൾ ചില കള്ളപ്രവാചകന്മാർ നിങ്ങളുടെ ഇതൊന്ന് പറഞ്ഞേക്കാം, മത്തായി 5:6-7 ഒന്നും വായിക്കണ്ട, പക്ഷെ അവരെ പറ്റിയാണ് അടുത്ത വാക്കിൽ പറഞ്ഞിരിക്കുന്നത്, അവരെ സൂക്ഷിച്ചുകൊള്ളുക, അവർ ആടുകളുടെ വേഷം ധരിച്ചു വരുന്ന ചെന്നായ്ക്കളാകുന്നു. നേരെ മത്തായി 5:6-7 പറഞ്ഞിട്ട് കർത്താവ് പറയാണ്, നിങ്ങൾ ഈ ചുരുക്കം പേര്, ജീവനെ കണ്ടെത്തിയ ജീവന്റെ വഴിയിൽ കൂടി നടക്കുന്ന ചുരുക്കം പേരാണോ അതോ ഡിസ്ട്രക്ഷനിലേക്ക് പോകുന്ന അനേകം പേരുടെ കൂട്ടത്തിലാണോ എന്നറിയാനായിട്ട് വളരെ എളുപ്പമാണ്. അത് മത്തായി 5:6-7 വായിച്ചു നോക്കിയാൽ മതി. അതിന് പകരം നിങ്ങൾ ഏത് ചർച്ചിൽ പോകുന്നു എന്നുള്ളത് ഇവിടുത്തെ ഒരു വിഷയമല്ല. നിങ്ങളുടെ എക്സ്റ്റേണൽ ആക്ടിവിറ്റീസ് ഏതാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾ ചുരുക്കമാണോ അതോ അനേകരാണോ എന്നറിയില്ല. നിങ്ങൾ ഇടുക്ക വഴിയുള്ള വഴിയിലൂടാണോ വിശാലമായിട്ടുള്ള വഴിയിലൂടെയാണോ എന്നറിയത്തില്ല. നിങ്ങൾ പാടുന്ന പാട്ടുകൾ ഏതാണ് എന്നുള്ളത് ഇതിനെ തീരുമാനിക്കത്തില്ല. നമ്മൾ പാടുന്ന പാട്ടുകൾ ഒരേപോലെ ആയിരിക്കും. നമ്മൾ ഇടുക്കി വഴി വരെ വളരെ ഇടുക്കം ഞെരുക്കും എന്നുള്ള പാട്ടായിരിക്കും എല്ലാവരും പാടുന്നത്. പക്ഷെ നമ്മൾ പാടുന്ന പാട്ടുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ വഴി ഞെരുക്കമാണോ ഇടുക്കമാണോ എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ രീതി വെച്ചിട്ടും ആൾക്കാർക്ക് തിരിച്ചറിയാനായിട്ട് കഴിയത്തില്ല, നമുക്കും തിരിച്ചറിയാനായിട്ട് കഴിയത്തില്ല. ഇതൊന്നും മത്തായി 5:6-7 നിങ്ങൾ പോകുന്ന വഴി ഇടുക്കമുള്ളതാണോ വിശാലമായുള്ളതാണോ, നിങ്ങൾ ചെന്ന് ചേരുന്നത് ഡിസ്ട്രക്ഷനിലാണോ ജീവനിലാണോ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള ടെസ്റ്റിംഗ് ആയിട്ട് പറയുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന രീതി ഏതാണ്, നിങ്ങൾ ഫാസ്റ്റ് ചെയ്യുന്നവരാണ്, ഇതൊന്നുമല്ല ഈ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൊണ്ടും. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണലായിട്ടുള്ള ഒരു കാര്യം കൊണ്ടും, മനുഷ്യരുടെ മുമ്പിലുള്ള ഒരു കാര്യം കൊണ്ടും നിങ്ങൾ ഇടുക്കമുള്ള വഴിയിലൂടെയാണോ ഞെരുക്കമുള്ള വഴിയിലൂടെയാണോ അതോ വിശാലമായിട്ടുള്ള വഴിയിലൂടെയാണോ എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മൾക്ക് തെറ്റിദ്ധരിക്കപ്പെടരുത്, ഈ ചില കാര്യങ്ങൾ എല്ലാവരും കോമൺ ആയിട്ട് ഒരേപോലെ ചെയ്യുന്നവരാണ്. ഈ ഇടുക്കമുള്ള വഴി കൂടി പോകുന്നവരും വിശാലമായിട്ടുള്ള വഴി കൂടി പോകുന്നവരും ഒരേ ചർച്ചിൽ വരാം, ഒരേ പാട്ടുകൾ പാടാം, ഒരേ പ്രാർത്ഥന പ്രാർത്ഥിക്കാം, ഇതേ എല്ലാ എക്സ്റ്റേണൽ കാര്യങ്ങളും ഇവരെല്ലാം ചെയ്യാം. ഇതുകൊണ്ടൊന്നും ഇത് തീരുമാനിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ എന്താണ് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്? അത് നമ്മൾ മത്തായി 5, 6, 7 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് തുടങ്ങുന്നത് തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും ചിന്തിച്ചു, ആദ്യമേ ഇതിലേക്ക് എന്റർ ചെയ്യുന്നത് തന്നെ ഒരു വ്യക്തി ആത്മാവിൽ ദരിദ്രനായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പാപിയാണ് എന്നുള്ള ബോധ്യത്തിൽ വരികയും യഥാർത്ഥത്തിൽ മനസ്സാന്തരപ്പെട്ട് ഈ വാതിൽ കൂടി അകത്ത് കേറുമ്പോഴാണ് ഇവന്റെ ജീവനുള്ള ഇടുക്കമുള്ള വഴിയിലേക്ക് അവൻ എന്റർ ചെയ്യുന്നത്. അതായത് സത്യമായിട്ടുള്ള സുവിശേഷം കേട്ടിട്ട് യഥാർത്ഥത്തിലുള്ള മാനസാന്തരം ഉണ്ടായിട്ട് ആത്മാവിൽ ദരിദ്രനായി പാപിയാണെന്നുള്ള ബോധ്യത്തോടുകൂടി മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി ആദ്യത്തെ സ്റ്റെപ്പ് വഹിക്കുന്നതാണ് ഈ ഇടുക്കമുള്ള വഴിയിൽ കൂടി. അത് ചെയ്യാതെ ബാക്കി എന്ത് ചെയ്താലും ആദ്യം ഈ വാതിൽ കൂടി പോലും അകത്ത് കടക്കുന്നില്ല. രണ്ടാമത്, അങ്ങനെ ഈ വഴിയിലേക്ക് കടന്ന വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ നിന്നും ദൈവം യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഇല്ലെങ്കിൽ അവരവർക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള കാര്യങ്ങൾ, ഇല്ലെങ്കിൽ മറ്റുള്ളവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ദൈവരാജ്യത്തിന്റെ ഈ ഇടുക്കമുള്ള വഴി കൂടിയാണോ എന്ന് നാം മുമ്പോട്ട് പോകാനായിട്ട് ടെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് മത്തായി 5:20 വാക്യത്തിൽ കർത്താവ് വീണ്ടും ഈ ദൈവരാജ്യത്തെ പറ്റി പറയുന്നത്. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ ദൈവരാജ്യത്തിൽ കടക്കയില്ല, ഇല്ലെങ്കിൽ യു ആർ നോട്ട് ഓൺ ദ വേ. ദൈവരാജ്യത്തിലുള്ള വഴിയെപ്പറ്റിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ ആദ്യം ദൈവരാജ്യത്തിൽ എന്റർ ചെയ്തു, പിന്നെ നിങ്ങൾ ദൈവരാജ്യത്തിന്റെ ഈ ഇടുക്കമുള്ള വഴി കൂടിയാണോ എന്ന് അറിയണമെങ്കിൽ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ എക്സീഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്കും ടെസ്റ്റ് ചെയ്ത് നോക്കാം, ബാക്കിയുള്ളവർക്കും ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതാണ് ഒരു ടെസ്റ്റിംഗ് പോയിന്റായിട്ട് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അത് വീണ്ടും വളരെ വിശദീകരിച്ചു. ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും എക്സ്റ്റേണൽ റൈച്ചസ്നെസ്സിനെ അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് എക്സ്റ്റേണലായിട്ട് റൈച്ചസ് ആവുക എന്നുള്ളതല്ല. അതിനു പകരം താഴേക്ക് കർത്താവ് പറയുന്നുണ്ട്, ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതി എക്സ്റ്റേണൽ ആയിരുന്നു, എന്നാൽ ദൈവത്തിന്റെ യഥാർത്ഥത്തിലുള്ള റൈച്ചസ്നെസ് അകത്തുനിന്ന് തുടങ്ങുമ്പോൾ മാത്രമേ നിങ്ങൾ ദൈവരാജ്യത്തിന്റെ വഴിയിലാണ് എന്നുള്ളതിന്റെ തെളിവാകുകയുള്ളൂ. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രിമാരും പരീശന്മാരും ഞാൻ കഴിഞ്ഞ പറഞ്ഞു, അവർ ജീരകത്തിലും ചതുകുപ്പയിലും വരെ ദശാംശം കൊടുക്കുന്നവരാണ്. നിങ്ങളുടെ ജീരകം എടുത്തിട്ട് 11% കൊടുത്താൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ അകത്താവുമെന്നല്ല അവിടെ പറയുന്നതിന്റെ അർത്ഥം. കർത്താവ് അടുത്ത വാക്യത്തിൽ പറയുന്നിരിക്കുകയാണ്, അകത്തുനിന്ന് തന്നെ ഈ കാര്യങ്ങളെല്ലാം പുറപ്പെടുകയാണ്. അതുകൊണ്ട് അകത്തുനിന്ന് തന്നെ ആ വ്യത്യാസം തുടങ്ങണം. അപ്പോൾ നിങ്ങൾ ദൈവരാജ്യത്തിലാണോ, ഈ ജീവന്റെ വഴിയിലാണോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ടുള്ള ടെസ്റ്റുകൾ അടുത്ത വാക്യം മുതൽ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ് അത്? ആങ്കർ, കോപം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടും കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിട്ടും നിങ്ങൾ പുറത്തൂടെ നിങ്ങൾ കൊലപാതകം ചെയ്യുന്നില്ല, നിങ്ങൾ ചർച്ചിൽ വരുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾ വിശാലമായിട്ടുള്ള വഴിയിലാണ്. അടുത്തത് കൺമോഹം, ലസ്റ്റിംഗ് ആഫ്റ്റർ വുമൺ, സ്ത്രീകളെ മോഹിക്കുക എന്നുള്ളൊരു സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുന്നില്ല. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ റൂട്ടിൽ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല എങ്കിലും നിങ്ങൾക്ക് പറയാം, ഞാൻ വ്യഭിചാരം ഒന്നും ചെയ്യുന്നില്ല, ഞാനത് പറഞ്ഞിരിക്കുന്ന എക്സ്റ്റേണൽ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. യു ആർ ഓൺ ദ ബ്രോഡ് വേ. നിങ്ങൾക്കൊരു മനുഷ്യന്റെ അടുത്ത് പൂർണ്ണമായിട്ടും ക്ഷമിക്കാനായിട്ട് കഴിയുന്നില്ല. അൺഫോർഗീവിംഗ് ആയിട്ടുള്ള ചില ആൾക്കാർ നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് എങ്കിലും നിങ്ങൾ ഈ എക്സ്റ്റേണൽ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാം, നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഡിസ്ട്രക്ഷനിലായിരിക്കും എന്നാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. കള്ളം പറയുക നിങ്ങളുടെ ജീവിതത്തിലെ സ്വഭാവമാണ്, കള്ളം കാണിക്കുക, വ്യാജം ചെയ്യുക, ഇതിനൊന്നും ആരും കാണുന്നില്ല, ദൈവം മാത്രമേ ഇതൊക്കെ കാണുന്നുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് എക്സ്റ്റേണലായിട്ട് എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞെല്ലാം ചെയ്യുകയും ചെയ്യാം, നിങ്ങൾ ഈ വഴിയിൽ കൂടിയാണ് പോകുന്നത് നിങ്ങൾക്ക് ചിന്തിക്കുകയും ചെയ്യാം. മറ്റുള്ളവരെ കാണാനായിട്ട് കാണിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ചെയ്യാം, മറ്റുള്ളവർക്ക് ഇംപ്രസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഈ എക്സ്റ്റേണൽ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശാലമായിട്ടുള്ള വഴിയിൽ കൂടി ഡിസ്ട്രക്ഷനിൽ എൻഡ് ചെയ്യാം എന്ന് ദൈവവചനം പറഞ്ഞിരിക്കുന്നു. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് നിക്ഷേപവും സ്വരൂപിച്ച് ഈ ഭൂമിയിലെ നിക്ഷേപത്തിൽ നിങ്ങളുടെ ഹൃദയവും വെച്ചിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുകയും നിങ്ങൾ അതേസമയം തന്നെ നേരത്തെ പറഞ്ഞ എക്സ്റ്റേണൽ കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യാം. പക്ഷെ നിങ്ങൾ വിചാരിക്കും, നാം വിചാരിക്കും, നമ്മൾ പോകുന്നത് ഇടുക്കമുള്ള വഴി കൂടിയാണ്. ദൈവം പറഞ്ഞിരിക്കുകയാണ് ടെസ്റ്റ്, ഇതാണ് ടെസ്റ്റിംഗ് പോയിന്റ്. അടുത്തതായിട്ട് നിങ്ങളുടെ മാസ്റ്റർ പണമായിരിക്കാം, മാമോനായിരിക്കാം, ഈ ലോകമായിരിക്കാം നിങ്ങളെ നിയന്ത്രിക്കുന്നത്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ എക്സ്റ്റേണൽ റൈറ്റസ്നെസ് ചിലത് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം. നിങ്ങൾ അവസാനം എന്ത് ചെയ്യുന്നത്? ഡിസ്ട്രക്ഷനിലായിരിക്കുമെന്ന് ദൈവം പറഞ്ഞു. നിങ്ങൾക്കിതെല്ലാം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ജീവിക്കുന്ന ഒരാളുടെ ഏറ്റവും വലിയ വേറൊരു ലക്ഷണം ദൈവം പറഞ്ഞിരിക്കുകയാണ്, ഇതൊക്കെ ചെയ്യുമ്പോഴും ഈ വ്യക്തി എന്ത് ചെയ്യുന്നറിയാമോ? മറ്റുള്ളവരെ വിധിച്ചുകൊണ്ടേയിരിക്കും. സ്വന്തം കണ്ണിൽ ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിലുള്ള എല്ലാ കോലും വെച്ചിട്ട് അവരുടെ ആദ്യത്തെ നോട്ടം മറ്റുള്ളവരെങ്ങനെയാണെന്നുള്ളതായിരിക്കും. അവരവരെ ജഡ്ജ് ചെയ്യാനായിട്ട് അവർ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാവുകയില്ല. ഇവർ മുമ്പോട്ട് പോകുന്നത് ഏതുവഴിയാണെന്നറിയാമോ? അവർ ചെന്നെത്തുന്നത് ഡിസ്ട്രക്ഷനിലായിരിക്കും. അവർ വിശാലമായിട്ടുള്ള വഴി, ഞാനീ പറയുന്ന ഒന്നും പുറത്തുനിന്നല്ല, കർത്താവ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങളാണ്. ഇതെല്ലാം ചെയ്തുകൊണ്ട് അവസാനം ഇവരും വിളിക്കുന്നത് എന്താണെന്നറിയാമോ? ഇവരും വിളിക്കുന്നത് കർത്താവേ, കർത്താവേ എന്നാണ്. ഇവർ പറയുന്നത് എന്താണെന്നറിയാമോ? അവർ പറയുന്നത് ഞങ്ങൾ നിന്റെ നാമത്തിൽ ഞങ്ങൾ വലിയ വീര്യപ്രവർത്തികൾ. നമ്മൾ വലിയ വീര്യപ്രവർത്തികൾ ചെയ്യുന്നില്ലായിരിക്കും, പക്ഷെ ഇവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ കൊണ്ട് ഇവർ ദൈവത്തിന്റെ വഴിയിൽ കൂടി നടക്കാതെ, ദൈവത്തിന്റെ ഈ ഇടുങ്ങിയ വഴിയിൽ കൂടി ദൈവവചനം പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കാതെ ചില ചെയ്യുന്ന എക്സ്റ്റേണൽ കാര്യങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ ഇംപ്രസ് ചെയ്യാനായിട്ട് ഇവർ ശ്രമിക്കുകയാണ്. ഇവർ അവസാനം വന്ന് പറയുന്നത് കർത്താവേ, കർത്താവേ, ഞങ്ങൾ ഇതൊക്കെ ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ അകത്ത് കയറ്റണം. ദൈവം പറഞ്ഞിരിക്കുകയാണ് ഇന്നോ. അന്നേരം ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ് ഇത് തിരിച്ചറിയാൻ. നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടൊന്നും നിങ്ങൾ ഇടുക്കമുള്ള വഴിയിൽ കൂടിയാണ്, ഞെരുക്കമുള്ള വഴിയിൽ കൂടിയാണ് നിങ്ങൾ നിത്യതയിലേക്കുള്ള പോക്കാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാനായിട്ട് ദൈവം പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിലുള്ള കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് ദൈവം പറയാത്ത ചില എക്സ്റ്റേണൽ കാര്യങ്ങൾ, എക്സ്റ്റേണൽ കാര്യങ്ങൾ ആവശ്യമുള്ളതാണ്, ആവശ്യമില്ലാത്തതല്ലെന്നല്ല പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ എക്സ്റ്റേണൽ കാര്യങ്ങൾ കൊണ്ട് നിങ്ങളും ഈ കൂട്ടത്തിലാണ്, ഇല്ലെങ്കിൽ നാമും ഈ കൂട്ടത്തിലാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് എങ്കിൽ തെറ്റാണ്. ഇതിന്റെ എല്ലാം ചുരുക്കം, അവസാനം ഈ വഴികളുടെ എല്ലാം ചുരുക്കമായിട്ട് കർത്താവ് പറയുകയാണ്, ദൈവരാജ്യത്തിൽ ആരാണ് പ്രവേശിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുകയാണ് മത്തായി 7-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് വളരെ ചുരുക്കി, അവസാനം ഈ ഇടുങ്ങിയ വഴി ഒറ്റ വാക്കിൽ യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യങ്ങളല്ല പിന്നെന്താണ്? സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന. നേരം രണ്ട് വഴികൾ വളരെ ക്ലിയർ ആയിട്ട് പറയണേ, എക്സ്റ്റേണലായിട്ട് ചെയ്യുന്ന ഒരു കാര്യം കൊണ്ടും നിങ്ങൾ ദൈവരാജ്യത്തിലാണ് എന്നുള്ളതിന്റെ തെളിവല്ല. എന്നാൽ ഇന്റേണലി ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കി ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്, അല്ലാതെ കർത്താവേ, കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല. ഇവിടെ രണ്ട് കോൺട്രാസ്റ്റ് ആയിട്ട് പറയുകയാണ്, ഒന്ന് കർത്താവേ, കർത്താവേ എന്ന് വിളിക്കുക, രണ്ടാമത്തേത് ദൈവത്തിന്റെ ഇഷ്ടം യേശു ക്രിസ്തു കർത്താവാണ് എന്ന് ജീവിതത്തിൽ അക്സെപ്റ്റ് ചെയ്ത് അത് ജീവിതത്തിൽ അവന്റെ ജീവിതത്തിൽ എക്സിക്യൂട്ട് ചെയ്യുക. ഇത് രണ്ടുമാണ് വ്യത്യസ്തതയുള്ള വഴികൾ. അതായത് ഈ കാര്യം കർത്താവ് വളരെ ചുരുക്കമായിട്ട് പറയുന്നു. എന്നിട്ട് ഇതിന്റെ അവസാനം ഇതിന്റെ ഒരു റൂട്ട് പ്രോബ്ലം കർത്താവ് അഡ്രസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് അനേക ആൾക്കാർ വിശാലമായ വഴിയിൽ കൂടി പോവുകയും അതേസമയം തന്നെ കുറെ എക്സ്റ്റേണൽ റിലീജിയസ് ആക്ടിവിറ്റീസ്, ഓരോ സഭകൾ നമ്മളുടെ സഭകളും എംഫസൈസ് ചെയ്യുന്ന ചില റിലീജിയസ് ആക്ടിവിറ്റീസിൽ പങ്കെടുത്തുകൊണ്ട് അവർ ചിന്തിക്കുന്നത് ഇവർ ദൈവരാജ്യത്തിൽ കൂടിയാണ്, ദൈവരാജ്യത്തിലേക്കാണ് പ്രവേശിക്കുന്നത് ഇവർ ചിന്തിക്കാനായിട്ടുള്ള കാരണം, അതിന്റെ റൂട്ട് കോസ് യേശുക്രിസ്തു അവിടെ പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ 16-ാമത്തെ വാക്യം 17-ാമത്തെ വാക്യം. ഇവിടെ പറയാണ്, ഇവിടെ ഒരു ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള ഒരു റൂട്ട് പ്രോബ്ലം അവിടെ ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നത് നല്ല ഫലമല്ല. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? കാരണം എന്താ അവിടെ പറഞ്ഞിരിക്കുന്നേ? അവർ നല്ല വൃക്ഷമല്ല എന്നുള്ളതാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ ഇവരുടെ റൂട്ട് പ്രോബ്ലം ഉള്ളത് കൊണ്ട് അവരുടെ ഫ്രൂട്ടും പ്രോബ്ലം ഉണ്ടായി വരികയാണ്. ഇല്ലെങ്കിൽ ഇവരുടെ ഉള്ളിൽ വീണ സീഡ് ശരിയല്ലാത്തതുകൊണ്ട് ഇവരുടെ ജീവിതത്തിലെ പ്രവൃത്തികളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരികയാണ്. ഞാൻ ഇതുവരെ ഞാൻ വളരെ നാളുകളായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ആത്മീയനായിട്ട് വളരാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവൻ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഞാനത് വീണ്ടും വീണ്ടും മനസ്സിലാക്കി വരുന്ന കാര്യമാണ്. പല ആൾക്കാരുടെയും കാണുമ്പോൾ, പലരുടെയും ജീവിതവുമായിട്ട് ഇടപെടുമ്പോൾ, ഇവരെ നാം പുഷ് ചെയ്ത് ചില കാര്യങ്ങൾ നിർബന്ധിക്കുമ്പോൾ ഇവരുടെ ഉള്ളിൽ നിന്ന് ചേഞ്ച് ഉണ്ടാവാത്തതിന്റെ കാര്യം, റിയൽ പ്രോബ്ലം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ റൂട്ടിൽ അവർ റിയലായിട്ട് ഒരു വീണ്ടും തന്നെ അവരുടെ ജീവിതത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യഥാർത്ഥത്തിലുള്ള സുവിശേഷത്തിന്റെ സത്യസുവിശേഷം എന്നുള്ള വിത്ത് അവരുടെ ഉള്ളിൽ വീണിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ നാട്ടിൽ പോകുമ്പോഴും ഞാൻ പറഞ്ഞു പലയിടത്തും കാണുന്ന കാര്യങ്ങൾ ഇതാണ്. അന്നേരം ഏറ്റവും പ്രധാനമായിട്ട് നാം ആദ്യം ചിന്തിച്ചു നോക്കേണ്ടത്, യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യമേ തന്നെ ഈ വഴിയിലേക്ക് കടന്നവരാണോ? കടന്നവരാണെങ്കിൽ നമ്മൾ ഈ വഴിയിൽ കൂടി മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ നാം നിത്യ രാജ്യത്തിൽ പ്രവേശിക്കത്തുള്ളൂ എന്ന് നാം മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതാണ് കർത്താവോട് പറഞ്ഞിരിക്കുന്നത്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. ഇങ്ങനെ സുവിശേഷത്തിന്റെ ഏറ്റവും കോർ മെസ്സേജ് എന്താണെന്ന് അറിയാമോ? റോമാലേഖനം 11-ാമത്തെ അധ്യായത്തിൽ പറയാണ്, യേശുവിനെ കർത്താവ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ദൈവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ആദ്യത്തെ സുവിശേഷത്തിൽ പത്രോസ് ആദ്യത്തെ സുവിശേഷം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ ദൈവം കർത്താവായും ക്രിസ്തുവായും ആക്കി വെച്ചു. അതായത് ഗോഡ് അപ്പോയിന്റഡ് ഹിം ആസ് ദ ലോർഡ്. ദൈവം യേശുവിനെ മരിച്ചവർ ഉയർത്തെഴുന്നേൽപ്പിച്ച് കർത്താവ് ആക്കി വെച്ചു. ഇനി യേശുവിനെ ഇതേ പൊസിഷനിൽ കർത്താവ് എന്നൊരു വ്യക്തി മാനസാന്തരപ്പെട്ട് വിശ്വസിച്ച് കർത്താവിനെ അവന്റെ ജീവിതത്തിൽ കർത്താവായിട്ട് ഏറ്റുപറയുമ്പോൾ മാത്രമാണ് അവൻ വീണ്ടും ജനിക്കുന്നത്. പക്ഷേ സുവിശേഷം നമ്മൾ ഇന്ന് കേൾക്കുന്ന ഡൈല്യൂട്ടഡ് ഗോസ്പലിന് ഒരു പ്രശ്നമുണ്ട്. നമ്മളെപ്പോഴും പറയുന്നത് യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ രക്ഷിതാവായിട്ട് ഏറ്റുപറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള, ഞാൻ പറയട്ടെ, നിങ്ങൾ ബൈബിൾ മുഴുവൻ വായിച്ചു നോക്കിയോ, യേശുവിനെ രക്ഷിതാവായിട്ട് ഏറ്റുപറയാൻ ഒറ്റ കൽപ്പന പോലുമില്ല, ഒറ്റയൊരിടത്ത് പോലുമില്ല. എല്ലായിടത്തും ആദ്യത്തെ സുവിശേഷം മുതൽ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത് യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറയണമെന്നാണ്. അതായത് യേശു നിങ്ങളുടെ ജീവിതത്തിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അന്ന് തൊട്ട് ഡിസൈഡ് ചെയ്യും എന്ന് തീരുമാനിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദൈവരാജ്യത്തിലേക്കുള്ള എൻട്രൻസ് ഉള്ളൂ. അത് മനസ്സിലാക്കുന്നതിന് പകരം നമ്മൾ കേൾക്കുന്ന നമ്മൾ പറയുന്നത്, ഇവന്റെ അടുത്ത് ആദ്യം പറയുക യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുക, അതുവഴി ഇവന് സ്വർഗത്തിൽ പോകാം. പിന്നെന്ത് ചെയ്യും? പിന്നെ ഈ വ്യക്തിയെടുത്ത് യേശുവിന്റെ കർത്തൃത്വത്തെ പറ്റി പിന്നീട് ഈ വ്യക്തിക്ക് പഠിപ്പിച്ചു കൊടുക്കാം. പിന്നെ പറഞ്ഞു കൊടുക്കാം, യേശു നിന്റെ ജീവിതത്തിൽ കർത്താവാകണം എന്ന് പഠിപ്പിച്ചു കൊടുക്കാം. ഇതാണ് റോങ് വേ. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ആദ്യമേ ഈ വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ, ഈ വ്യക്തി രക്ഷിക്കപ്പെടുന്നത് എന്തിനാണെന്നറിയാമോ? ഈ വ്യക്തി യേശുവിനെ രക്ഷിതാവായിട്ടാണ് സ്വീകരിക്കുന്നത്. ഈ വ്യക്തി യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചാൽ എനിക്കെന്ത് സംഭവിക്കും? എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും, എന്നിട്ട് എനിക്ക് സ്വർഗത്തിലും പോകാം എന്നുള്ള സുവിശേഷമാണ് ഈ വ്യക്തി ആദ്യം കേൾക്കുന്നത്. അങ്ങനെ ഈ വ്യക്തി രക്ഷിക്കപ്പെട്ടവനാണെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ഇവന്റെ അടുത്ത് നമ്മൾ ചെന്നിട്ട് പറയാണ് യേശു കർത്താവാണ് എന്ന് ഇവനെ പഠിപ്പിക്കുകയാണ്. യേശു നിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും കർത്തൃത്വം ഏറ്റെടുക്കണം എന്ന് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഇവൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇതൊന്നും എന്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല, ഇല്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടത് ഇതിനു വേണ്ടിയിട്ടല്ല. എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഇന്നു മുതൽ ഇടപെടാനായിട്ടുള്ള ദൈവത്തെ ഇല്ലെങ്കിൽ കർത്താവിനെ അല്ല ഞാൻ സ്വീകരിച്ചത്. ഞാൻ ഇങ്ങനെ രക്ഷിക്കപ്പെട്ടത് തന്നെ യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാനായിട്ടാണ്. എന്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഡോണ്ട് ഇന്റർഫിയർ എന്ന് അവർ നമ്മുടെ അടുത്ത് പറയാതെ പറയും. നമ്മുടെ ചിലപ്പോൾ നേരിട്ട് പറഞ്ഞെന്ന് വരത്തില്ല, അവർ പറയും. നിങ്ങൾ പലരും ഞാൻ കണ്ടിട്ടുള്ളതാണ്, പലരുടെയും ജീവിതത്തിൽ അവർ സഭയിൽ വന്നു കഴിഞ്ഞിട്ട് രക്ഷിക്കപ്പെട്ടു, നമ്മളിതൊക്കെ പറഞ്ഞ് പറയാനായിട്ട് ശ്രമിക്കാറുണ്ട് ആദ്യം തന്നെ. ഇവരുടെ ജീവിതത്തിൽ ലോർഡ്ഷിപ്പ് ദൈവത്തിനാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അവരത് അക്സെപ്റ്റ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാതെ ഈ വഴിയിലേക്ക് കടന്ന വ്യക്തികളുടെ അടുത്ത് പിന്നീട് നമ്മൾ ചെന്നിട്ട് ഇവരത്ത് പറയുകയാണ്, സഹോദര ഇങ്ങനെയല്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവർ നമ്മളടുത്ത് പറയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, വേർ ഇൻഡയറക്ട്ലി അവർ പറയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ഈ കാര്യങ്ങളിൽ നിങ്ങൾ ആദ്യം ഇടപെടരുത്. കാരണം ഇതൊന്നും ആദ്യം പറഞ്ഞ പാക്കേജിൽ ഇൻക്ലൂഡ് ആയിരുന്നില്ല. ആദ്യം പറഞ്ഞപ്പോൾ ഈ ലോഡ്ഷിപ്പ് ഒന്നും നിങ്ങൾ പറഞ്ഞിരുന്നില്ല.
ഇല്ലെങ്കിൽ ഈ ലോർഡ്ഷിപ്പിന് വേണ്ടിയിട്ടല്ല ഞാൻ ഈ വഴിയിലേക്ക് വന്നത്. ഞാൻ ഈ വഴിയിലേക്ക് വന്നപ്പോൾ ഇനി മുതൽ ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ തീരുമാനിക്കും, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും. എന്റെ പഴയ ഫ്രണ്ട്സ് ഉണ്ട്, എന്റെ പഴയ പാഷൻസ് ഉണ്ട്, എന്റെ പഴയ ലിസ്റ്റുകളുണ്ട്, ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളുണ്ട്. ഇതിലൊന്നിലും നിങ്ങൾ ഇടപെടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ദൈവത്തിന്റെ ഒരു ലോർഡ്ഷിപ്പ് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഇവർ ഇൻഡയറക്ട്ലി പറയും. ഞാൻ പലപ്പോഴും കണ്ടു അവരുടെ ജീവിതത്തിലെ പഴയ ലൈഫ് അതുപോലാണ്, അവരുടെ ജീവിതത്തിലെ കൂട്ടുകാർ പഴയത് തന്നെയാണ്, അവരുടെ ജീവിതത്തിലെ പാഷൻസ് പഴയത് തന്നെയാണ്, അവരെ ഡയറക്റ്റ് ചെയ്യുന്ന വിഷൻ പഴയത് തന്നെയാണ്, അവരെ മുമ്പ് നയിച്ചിരുന്നത് പണമാണ്, ഇന്നും നയിക്കുന്നത് പണമാണ്. അവരുടെ ജീവിതത്തിൽ അവരുടെ ലക്ഷ്യം പൈസ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു പണ്ടും, ഇന്നും അത് തന്നെ. അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അകത്തൊരു വ്യത്യാസവും വന്നിട്ടില്ല. പക്ഷെ ഇവർ ചെയ്യുന്ന എന്താണെന്ന് അറിയാമോ, ഇവരുടെ എക്സ്റ്റേണൽ കാര്യങ്ങളിലെല്ലാം കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അകത്ത് വരത്തില്ല, കാര്യങ്ങളിലൊന്നും മാറ്റം വരത്തില്ല. അവരുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും അവർ കാണുന്ന കാര്യങ്ങൾ പഴയതാണ്, അവർ കേൾക്കുന്ന കാര്യങ്ങൾ പഴയതാണ്, അവരെ ഡയറക്ട് ചെയ്യുന്ന കാര്യങ്ങൾ പഴയതാണ്, അവരെ മുമ്പോട്ട് കഴിക്കുന്ന കാര്യങ്ങൾ എല്ലാം പഴയതായിരിക്കുമ്പോൾ തന്നെ എക്സ്റ്റേണൽ ചില കാര്യങ്ങൾ വ്യത്യാസം വരും. എന്താണെന്നാൽ എക്സ്റ്റേണൽ കാര്യങ്ങൾ വ്യത്യാസം വരുന്നത് ഞാൻ പറഞ്ഞുതരാം. അവര് ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ മുമ്പൊരു വർത്തമാന സഭയിലായിരിക്കും പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ ഇപ്പോൾ പോകുന്ന എവിടെയാണെന്ന് അറിയാമോ, ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യൻ അസംബ്ലിയിൽ വരുന്നു. ഇതാണ് അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റം. രണ്ടാമത് നമ്മൾ ചിലപ്പോൾ നേരത്തെ ചൊല്ലിക്കൊണ്ടിരുന്നത് കൊന്തയായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ചൊല്ലിക്കൊണ്ടിരുന്നത് ഒരു എക്സ്റ്റേണൽ റൈച്വൽ പ്രയർ ആയിരിക്കാം. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക എങ്ങനെയാണെന്ന് അറിയാമോ, ഇപ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ നമ്മൾ ഈ സഭ പഠിപ്പിക്കുന്ന, ഈ സഭയിൽ പഠിപ്പിക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു. മുമ്പ് നമ്മൾ ശിശുസ്നാനമായിരുന്നു ചെയ്തതെങ്കിൽ നമ്മൾ അതിനുശേഷം ഇപ്പോൾ എന്ത് ചെയ്തു എന്നറിയാമോ, ഇപ്പോൾ മുതിർന്ന സ്നാനം ഏറ്റെടുത്തു. നമ്മൾ പണ്ട് കുർബാന ചെയ്തുകൊണ്ടിരുന്നു, ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ കർത്തൃമേശ ആചരിക്കുന്നു. പണ്ട് നമ്മൾ സഭയിലൊക്കെ ആയിരുന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തിരുന്നു അറിയാമോ, നമ്മൾ ഈ കയ്യസൂരി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു വർത്തമാന സഭയിൽ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ, ഇപ്പൊ നമ്മൾ പ്രൈസ് ദി ലോർഡ് പറയും അല്ലേ. നമ്മളുടെ കുറേ കാര്യങ്ങൾക്ക് വ്യത്യാസം വന്നു. നമ്മൾ മർത്തോമ സഭയിൽ പോകുന്നതിന് പകരം നമ്മൾ ഈ ക്രിസ്ത്യൻ അസംബ്ലി എന്ന സഭയിൽ വന്നു. പക്ഷെ എന്താണ് വ്യത്യാസം വരാഞ്ഞെന്ന് അറിയാമോ, ഒരേ ഒരു കാര്യത്തിന് വ്യത്യാസം വരായിരുന്നു. എന്താണ്, എന്താണ്, ലോർഡ്ഷിപ്പ് മാത്രം മാറിയിട്ടില്ല, ലോർഡ്ഷിപ്പ് മാത്രം മാറിയിട്ടില്ല, ബാക്കി അനേക കാര്യങ്ങൾക്ക് വ്യത്യാസം വന്നു. ഈവൻ നമ്മൾ വ്യഭിചാരം ചെയ്യുന്നില്ല, നമ്മൾ കൊലപാതകം ചെയ്യുന്നില്ല, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നുണ്ട്, നാം ദശാംശം കൊടുക്കുന്നുണ്ട്, നാം ഇതെല്ലാം ചെയ്യുന്നു. പക്ഷെ ദൈവം പറഞ്ഞിരിക്കുകയാണ് ഇതുകൊണ്ടൊന്നും നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ വഴിയിലാണെന്നുള്ളതിന് തെളിവല്ല. എന്താണ് സംഭവിക്കേണ്ടത്? ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞിട്ട് അന്ന് തൊട്ട് നിന്റെ ഡയറക്ഷൻ മാറിയിട്ടുണ്ടോ എന്നുള്ളത് ദൈവം നോക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യം മാറിയിട്ടുണ്ടോ എന്നുള്ളത് ദൈവം നോക്കുന്നു. ഇപ്പോൾ നിങ്ങളെ ഡയറക്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഓടുന്നത് എന്തിന്റെ പുറകെയാണെന്ന് ദൈവം നോക്കുന്നു. ദൈവം പറഞ്ഞിരിക്കുകയാണ് മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് നിങ്ങൾ മുമ്പോട്ട് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തിട്ടാണോ നിങ്ങൾ നോക്കുന്നു. ദൈവം നോക്കുമ്പോൾ ഈ കാര്യങ്ങൾക്കൊന്നും വ്യത്യാസം വരാതെ ചില എക്സ്റ്റേണൽ കാര്യങ്ങൾ മാറ്റം വന്നു, ചില ചില കാര്യങ്ങൾക്കൊക്കെ വ്യത്യാസം വന്നു. നമ്മളിപ്പോഴും പഴയ വഴിയിൽ തന്നെ, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന പഴയ കാര്യങ്ങൾ തന്നെ, നമ്മുടെ പാഷൻസ്. ദൈവം പറഞ്ഞിരിക്കുകയാണ് മുമ്പേ നിങ്ങൾ എങ്ങനെയായിരുന്നു. എഫ് എസ് ലേഖനം പറഞ്ഞിരിക്കുകയാണ്, എഫ് എസ് ലേഖനം രണ്ടാമത്തെ അധ്യായം നമ്മൾ പലപ്പോഴും വായിക്കുന്നതാണ്, 2:1. അതിക്രമങ്ങൾ പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. എന്നിട്ട് പറയുന്നത് മുമ്പേ നിങ്ങൾ എങ്ങനെയായിരുന്നു, എങ്ങനെയായിരുന്നു മുമ്പേ, മുമ്പേ നിങ്ങളെ ഡയറക്റ്റ് ചെയ്യുന്ന ഈ ലോകത്തിന്റെ കാലഗതികളായിരുന്നു, ആകാശത്തിന്റെ അധികാരമായിരുന്നു, അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നിങ്ങളെല്ലാവരും മുമ്പേ നിങ്ങളുടെ ജഡമോഹത്തിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു മുമ്പേ. ഇപ്പോഴും നിങ്ങളെ നയിക്കുന്നത് നിങ്ങളുടെ ജഡവും ഈ ലോകത്തിന്റെ കാലഗതികളും ആകാശത്തിലെ അധികാരവുമാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൊണ്ടും നിങ്ങൾ ദൈവരാജ്യത്തിൽ വന്നു എന്നുള്ളതിന് തെളിവല്ല. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു എക്സ്റ്റേണൽ കാര്യങ്ങളും ഉണ്ടും. എന്താണ് മാറ്റം വരേണ്ടത്? മുമ്പേ അതായിരുന്നെങ്കിൽ ഇപ്പോൾ വേറൊരു സ്പിരിറ്റ് നിങ്ങളെ നിയന്ത്രിക്കണം, വേറൊരു രാജ്യം നിങ്ങളെ ഡയറക്റ്റ് ചെയ്യണം, വേറൊരു വ്യക്തി നിങ്ങളുടെ കർത്താവായി തീരണം. മുമ്പേ നിങ്ങൾ ഈ ലോകത്തിന്റെ കാലഗതിയെ അനുസരിച്ചായിരുന്നു നടന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ദൈവരാജ്യം നിങ്ങളുടെ പ്രയോറിറ്റി ആവണം. മുമ്പേ നിങ്ങൾ ഈ ലോകത്തിന്റെ അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിച്ചിരുന്ന ഒരു സ്പിരിറ്റിനെയാണ് അനുസരിച്ച് നടന്നിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവരാകണം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് മുമ്പേ നിങ്ങൾ നിങ്ങളുടെ ജഡത്തിനും മനോവികാരങ്ങൾക്കും അനുസരിച്ചാണ് നടന്നിരുന്നതെങ്കിൽ ഇപ്പോൾ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലെ കർത്താവാകണം. ഇതൊന്നും ആകാതെ ഇപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ പ്ലാനുകളും നമ്മുടെ പദ്ധതികളും നമ്മുടെ ഗോളുകളും നമ്മുടെ വിഷനും വെച്ചിട്ട് നമ്മൾ മുമ്പോട്ട് ഓടിയിട്ട് ചില കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് നമ്മൾ ദൈവ വഴിയിലാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ, പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഒരിക്കൽ വഞ്ചിക്കപ്പെട്ടു പോകാതിരിക്കാനായിട്ട് ഞാൻ നിങ്ങളുടെ പറയാണ്, ഗോ ആൻഡ് റീഡ് മാത്യു 5, 6 and 7. എന്നിട്ട് അവസാനം കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, ഇതിന്റെ ടെസ്റ്റ് ഒറ്റ കാര്യമേ ഉള്ളൂ. കർത്താവ് പറയുകയാണെങ്കിൽ അവസാനം നിങ്ങൾ പറയുമായിരിക്കാം, കർത്താവേ കർത്താവേ ഞാൻ ക്രിസ്ത്യൻ അസംബ്ലിയിലാണ് വന്നത്, കർത്താവേ കർത്താവേ ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇങ്ങനെയാണ്, ഞാൻ കൊന്തചൊല്ലൊക്കെ നിർത്തി ഞാനിപ്പം പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ മാതാവിന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നില്ല ഞാൻ ഇവിടെയാണ് പ്രാർത്ഥിക്കുന്നത്, ഞാൻ ശിശുസ്ഥാനമല്ല മുതിർന്ന സ്ഥാനമാണ് ഏറ്റെടുത്തത്, ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തില്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനായിട്ട് കഴിയും. ഇവിടെ കർത്താവേ കർത്താവേ എന്ന് ഇവർ ചെയ്ത് പറഞ്ഞതുപോലെ നമ്മളും കുറെ എക്സ്റ്റേണൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം ചോദിക്കുന്ന ഒറ്റ കാര്യം ചോദിക്കുകയാണ്, കുഞ്ഞെ നീ ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞിട്ട് അതുവഴിയാണോ നടന്നത്? കർത്താവ് പറയാണ് ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, എന്നാൽ ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. ആ വാക്യം നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ വായിക്കാൻ കഴിഞ്ഞ ദിവസം വായിച്ചതാണ്, യോഹന്നാന്റെ സുവിശേഷം 2:15, 16, 17 വാക്യങ്ങൾ. യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്, ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവരിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. വളരെ ക്ലിയർ ആണ് ദൈവത്തിന്റെ വചനത്തിൽ. ടെസ്റ്റ് ചെയ്യാനായിട്ട് ദൈവം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ടെസ്റ്റ് ചെയ്യരുത് ഇല്ലെങ്കിൽ ഇന്നതുകൊണ്ടല്ല എന്നും പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. അവിടെ പറയുകയാണ് ഇഫ് യു ആർ ഡ്രിവൺ ബൈ ദ ലവ് ഓഫ് ദ വേൾഡ്, ലോക സ്നേഹമാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നതെങ്കിൽ ലോക സ്നേഹമാണ് നിങ്ങളെ നയിക്കുന്നതെങ്കിൽ നിങ്ങൾ പിതാവിന്റെ സ്നേഹം. എന്നിട്ട് അടുത്ത് നോക്കുമ്പോൾ പറയുകയാണ് ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം ഇവയെല്ലാം ലോകത്തിലുള്ളത്, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്ന് എത്രയാകുന്നു, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കുന്നു. ഞാനതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ഒരാൾ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ, നമ്മളുടെ ജീവിതത്തിൽ ഒരു വ്യക്തി നമ്മളുമായിട്ട് ഇടപെടുന്ന വ്യക്തി കാണുന്നത് എന്താ, നമ്മൾ സ്വയം ചോദിച്ചാൽ നോക്കിയാൽ മതി, കാണുന്നത് എന്താ, ലോകക്കാർ കാണുന്നത് എന്താ, ഇവനെ ഡയറക്റ്റ് ചെയ്യുന്നത് വേറൊരു ലോകമാണെന്നും ഡയറക്റ്റ് ചെയ്യുന്നത് വേറൊരു സ്പിരിറ്റ് ആണെന്നും ഡയറക്റ്റ് ചെയ്യുന്നത് വേറൊരു കർത്താവാണെന്നും അവർ മനസ്സിലാക്കുന്നുണ്ടോ, അതോ അവർ കാണുന്നത് ഇവൻ ഏത് ചർച്ചിലാണ് പോകുന്നതെന്നും ഇവൻ ഏത് പ്രെയറാണ് പ്രാർത്ഥിക്കുന്നതെന്നും ഇവൻ എന്തൊക്കെയാണ് എക്സ്റ്റേണലി ചെയ്യുന്നതെന്നുമാണോ ഇവൻ മനസ്സിലാക്കുന്നത്? എന്നോട് പറഞ്ഞിരിക്കുന്നത് ലോകത്തിലുള്ള ആൾക്കാർ കുവൈറ്റ് വരുന്നതിന്റെ കാര്യം എന്താ, എന്തിനാ ലോകത്തിലുള്ള ഒരു ജാതിയായിട്ടുള്ള മനുഷ്യർ കുവൈറ്റിൽ നാട്ടിൽ നിന്ന് വരുന്നത്? പണം ഉണ്ടാക്കാനായിട്ടാണ്. എന്തുകൊണ്ടാണ് ദൈവമക്കൾ കുവൈറ്റിലായിരിക്കുന്നത്? നമ്മളും പറയാണ് ടു മേക്ക് മണി, പൈസ ഉണ്ടാക്കാൻ, ഇല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഇവിടെ കുവൈറ്റിലായിരിക്കുന്നത്? പക്ഷേ ദൈവം നിങ്ങളടുത്ത് പറയാണ് അതാണ് നിങ്ങളുടെ മോട്ടീവെങ്കിൽ ഈ കാര്യങ്ങൾ കൊണ്ട് ഒന്നും റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പോകുന്നില്ല. ബാക്കിയുള്ളവർ ജോലിക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യവും കാണിക്കും, കൈക്കൂലി കൊടുക്കും, കള്ളം പറയും, ഏത് കാര്യം കാണിക്കും, ഞാനും കാര്യസാധ്യത്തിന് വേണ്ടി അത് തന്നെ ചെയ്യും. പക്ഷെ ഞാൻ പറയാണ് ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ എക്സ്റ്റേണൽ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ദൈവം പറയുകയാണ് ദൈവത്തിന്റെ ഇഷ്ടമാണോ ചെയ്യുന്നതെന്നുള്ള നിങ്ങൾ തിരിച്ചറിഞ്ഞു നോക്കുക. ലോകത്തിലുള്ള കാര്യങ്ങൾ പറയുന്ന പോലെ ഇന്നിപ്പോ നമ്മുടെ എങ്ങോട്ട് പോകുമ്പോൾ ഓണം വരുന്നു, ക്രിസ്മസ് വരുന്നു, കാര്യങ്ങളൊക്കെ വരുന്നു, ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനത്തെ കാര്യങ്ങൾ വീണ്ടും ഡ്രിവൺ ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇതൊക്കെ കാര്യങ്ങൾ ചില ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഇവർ നമ്മുടെ പറയുന്ന എന്താണെന്നറിയാമോ, ഇതിലൊന്നും ഇടപെടരുത്, ഇതൊന്നും ഇടപെടരുത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ ഇവർക്കത് മനസ്സിലായിട്ടില്ല. മാമോദീസയ്ക്കും ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ഇവര് ലോകമനുഷ്യരെ പോലെ തന്നെ പോവുകയും എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്തിട്ട് നമ്മൾ ഇവരുടെ അടുത്ത് ഈ കാര്യങ്ങൾ വിരൽ ചൂണ്ടി കാണിക്കുമ്പോൾ ഇവർ പറയുന്ന കാര്യം ഇൻഡയറക്ട്ലി ഇതാണ്, ഡോണ്ട് ഇന്റർഫിയർ ബിക്കോസ് ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല
ഞാൻ ഇവിടേക്ക് വന്നത്. ഞാൻ എന്തിനാ പറഞ്ഞെന്നറിയോ? ഞാൻ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പറഞ്ഞിരിക്കുകയാണ്, എന്താണ് നിങ്ങളെ ഡ്രൈവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനപരമായുള്ള ടെസ്റ്റ്. അല്ലാതെ എന്തൊക്കെ നിങ്ങൾ എക്സ്റ്റേണലി ചെയ്യുന്നു എന്നുള്ളതല്ല. കർത്താവ് അതുകൊണ്ടാണ് മത്തായി 5:6-7 പറഞ്ഞിട്ട് അവസാനം പറഞ്ഞത്, ഇതുകൊണ്ടൊന്നുമല്ല നിങ്ങൾ ദൈവരാജ്യത്തിലുള്ളവരാണോ എന്ന് നിങ്ങൾ തിരിച്ചറിയപ്പെടുന്നത്. അല്ല, അവിടെ പറഞ്ഞിരിക്കുകയാണ് അതിന്റെ മത്തായി 7-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം മുതൽ വീണ്ടും ഒന്നുകൂടെ വായിക്കാം. ഇവിടെ പറയുകയാണ് നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്ക്കാൻ കഴിയുകയില്ല. There is a root problem. നിങ്ങൾക്ക് തന്നെ സ്വയം അഡ്രസ് ചെയ്യേണ്ട കാര്യമാണ്. There is a root problem. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്ക്കുക എന്നുള്ളത് ഇംപോസിബിൾ ആണ്. ആകാത്തൊരു വൃക്ഷത്തിന്റെ അടുത്ത് നല്ല ഫലം കായ്ക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് പോലത്തെ ഫ്യൂട്ടിൽ വർക്ക് വേറൊന്നുമില്ല. അതേസമയം നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും കായ്ക്കാൻ കഴിയത്തില്ല. ഇത് നമ്മൾ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കരുത് നല്ല വൃക്ഷമാണെങ്കിൽ എല്ലാം നല്ല ഫലങ്ങളും ആകാത്ത വൃക്ഷം നല്ല ആകാത്ത ഫലവും എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. നല്ല വൃക്ഷമാണെങ്കിലും ചിലപ്പോൾ ചില ആകാത്ത ഫലങ്ങളൊക്കെ ചില വൃക്ഷത്തിൽ കണ്ടേക്കാം. പക്ഷെ നല്ല വൃക്ഷമാണെങ്കിൽ അത് കണ്ടിന്യൂസ്ലി അവരുടെ ലൈഫിൽ കൂടി പുറത്തേക്ക് വരുന്നത് ടെസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അത് നല്ല ഫലം തന്നെയായിരിക്കും. പക്ഷെ ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളൊക്കെ ചിലപ്പോൾ ഇമിറ്റേറ്റ് ചെയ്യാമെന്നുള്ളതല്ലാതെ ഒരിക്കലും അവരുടെ ഉള്ളിൽ നിന്ന് നല്ല ഫ്ലോ ഉണ്ടാവുകയില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞ ആദ്യത്തെ പ്രശ്നം ചെക്ക് ചെയ്ത് നോക്കേണ്ടത് വീണ്ടും ജനനത്തിൽ എന്താണ് സംഭവിച്ചെന്നുള്ളതാണ്. റിയൽ മാനസാന്തരവും റിയൽ ലോർഡ്ഷിപ്പും നിങ്ങൾ കേട്ടിരുന്നോ? നിങ്ങൾ ലോകത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്കാണ് നിങ്ങൾ കേട്ടിരുന്നോ? നിങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെയാണോ എന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഏതെങ്കിലും കള്ളപ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ ഞാൻ ഏതെങ്കിലും പ്രാസംഗിക കാര്യമല്ല, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ കള്ളത്തരം കേട്ടിട്ട് ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾ ദൈവരാജ്യത്തിൽ കൂടിയാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. കർത്താവ് പറഞ്ഞിരിക്കുകയാണ് എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന 20-ാമത്തെ വാക്യം 22-ാമത്തെ വാക്യം ഇവിടെ പറയുന്നതൊക്കെയാണ്. ഇവര് വന്നിട്ട് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇവര് വന്ന് പറയുന്നത് എക്സ്റ്റേണൽ റൈറ്റ്സിനെ പറ്റിയാണ്, ഇല്ലെങ്കിൽ ഒരു റിലീജിയസ് ആക്ടിവിറ്റീസിനെ പറ്റിയാണ് ഇവർ പറയുന്നത്. പക്ഷെ കർത്താവ് അവരടുത്ത് പറയുന്നതെന്ന് അറിയാമോ? കർത്താവ് പറയുന്ന ഒരു റിലേഷനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് അറിയാം? അവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവ് പറയാണ് ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവുമായിട്ടുള്ള ഒരു റിലേഷനിൽ വരാതെ ഒരു റിലീജിയന്റെ പ്രവൃത്തികൾ ചെയ്ത് മുമ്പോട്ട് പോകുന്ന ചില വ്യക്തികൾ. കർത്താവ് പറയാണ് ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. കാരണം ഞാൻ പറയട്ടെ, അതുകൊണ്ട് ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത് ഈ ഇടുക്കമുള്ള വഴിയെ പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഞാൻ വീണ്ടും കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു, ഈ ഇടുക്കമുള്ള വഴിയിൽ കൂടി നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഈ മത്തായി 5:6-7 100% പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ട് നമ്മൾ സ്വർഗരാജ്യത്തിൽ കയറും എന്നല്ല അവിടെ പറയുന്നതിന്റെ അർത്ഥം. പക്ഷെ മത്തായി 5:6-7 നമ്മുടെ ജീവിതത്തിൽ റിയൽ ആണോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. ഈ കാര്യങ്ങളാണോ നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത്? നമ്മൾ ഈ വഴിയിൽ കൂടിയാണോ മുമ്പോട്ട് പോകുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. വേറെ രീതിയിൽ ഞാൻ മുമ്പോട്ട് പോകട്ടെ. ഈ ഇടുക്കമുള്ള വഴിയെപ്പറ്റി കർത്താവ് വേറെ വാക്കുകളിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു ഈ നാരോ വേയെ പറ്റി കർത്താവ് പറഞ്ഞിരിക്കുന്ന വേറൊരു വാക്കുണ്ട്. എന്താണ്? എന്താണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു വേ ഓഫ് ദ ക്രോസ്. യേശു ക്രിസ്തു പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ ഒരുവൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അന്നേരം ഈ നാരോ വേക്ക് ബൈബിളിൽ ഉടനീളം പറയുമ്പോൾ വേറെ വേരുകൾ പറയുന്നുണ്ട്. ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുകയാണ് ക്രൂസിന്റെ വഴി എന്നുള്ളതാണ് ഈ നാരോ വേ. ക്രൂസിന്റെ വഴി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ പറഞ്ഞിരിക്കുകയാണ് എന്നെ അനുഗമിക്കാൻ ഒരുവൻ ഇച്ഛിച്ചാൽ അവൻ എന്ത് ചെയ്യണം? അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന മത്തായി 5:6-7 അവസാനത്തെ വാക്യത്തിൽ പറഞ്ഞ അതേ കാര്യമാണ്. സ്വന്തം ഇഷ്ടമല്ല,
ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് നിവർത്തിക്കുക. ഈ കുറിച്ചിന്റെ വഴിയിൽ കൂടിയാണ് യേശുക്രിസ്തു പറഞ്ഞു പോയത്. യേശുക്രിസ്തു ഞാൻ കഴിയാഴ്ച പറഞ്ഞു, യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ പറഞ്ഞു, പിതാവേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞു ഭൂമിയിൽ വന്നു. ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ടാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നുവെന്ന് പറഞ്ഞു. യേശുക്രിസ്തു ജീവിതത്തിന്റെ അവസാനം പറയുകയാണ്, നോട്ട് മൈ വിൽ ബട്ട് ദൈ വിൽ. അന്നേരം ഞാൻ പറഞ്ഞത് ഇതാണ് ക്രൂശിന്റെ വഴി, ഇതാണ് നാരോവേ. കർത്താവ് വേറൊരു വാക്ക് ഇതിൽ കൂടി പറഞ്ഞിട്ടുണ്ട് ഈ നാരോവയെ പറ്റി. എന്താണെന്ന് അറിയാമോ, വേറൊരു വഴിയെ പറ്റി ബൈബിൾ പറയുന്നുണ്ട് ഇതേ കാര്യത്തിനെ പറ്റി തന്നെ. എബ്രഹാം ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, യേശു തന്റെ ജഡത്തിൽ കൂടി ഒരു പുതിയ വഴി തുറന്നു. എന്താണ് ആ വഴി? ജീവനുള്ള പുതുവഴി. എബ്രഹാം ലേഖനം അതിന്റെ 10-ാമത്തെ അധ്യായം നമുക്കറിയാം. 10-ാമത്തെ അധ്യായം ഇതേ കാര്യമാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. 10-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയാണ്, ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്കൊരുക്കിയിരിക്കുന്നു, സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറഞ്ഞു എന്ന് വന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് പിതാവിന്റെ ഇഷ്ടം മാത്രം അന്വേഷിച്ച് പിതാവിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ഒരു വഴിയിൽ കൂടി ഓടി. ആ ഓടിയ വഴിയാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന നാരോവേ. ആ ഓടിയ വഴിയാണ് യേശുക്രിസ്തു പറഞ്ഞ ക്രൂശിന്റെ വഴി. യേശുക്രിസ്തു അതേ ക്രൂശ് എടുത്തുകൊണ്ട് മുമ്പോട്ടോടി. യേശുക്രിസ്തുവിന്റെ ജീവിതം ഒരു ക്രൂശിൽ അവസാനിച്ചു. ദൈവമക്കളുടെ ജീവിതം ഒരു ക്രൂശിൽ തുടങ്ങുകയാണ്. അതിനെപ്പറ്റിയാണ് അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദെയർഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു. എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞ് യേശുക്രിസ്തു കുറെ റിലീജിയസ് എക്സ്റ്റേണൽ കാര്യങ്ങൾ ചെയ്യുകയല്ല ചെയ്തത്. യേശുക്രിസ്തു ദൈവത്തിന്റെ ഇഷ്ടം മാത്രം അന്വേഷിച്ച് അത് ആ വഴിയിൽ കൂടി തന്നെ മുമ്പോട്ട് പോയി. ക്രൂശിൽ അവസാനത്തെ യേശുക്രിസ്തു ദൈവത്തിന്റെ ഇഷ്ടം ക്രൂശിൽ തന്റെ ജീവനെ തന്റെ ശരീരത്തെ യാഗമായിട്ട് അർപ്പിക്കുകയാണ്. അതാണ് 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തൻ രണ്ടാമത്തിനെ നീക്കിക്കളയുവാൻ, രണ്ടാമത്തേതിനെ സ്ഥാപിക്കുവാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളഞ്ഞു. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. യേശുക്രിസ്തു ദൈവത്തിന്റെ വഴിയിൽ കൂടി തന്നെ മുമ്പോട്ട് പോയി. അവസാനം യേശുക്രിസ്തു തന്റെ ശരീരത്തെ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം യാഗമായിട്ട് സമർപ്പിച്ചു. അതാണ് അതിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി തന്റെ ജീവിതം അർപ്പിച്ചു. അങ്ങനെ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ അവിടെ കർത്താവ് ഒരു വഴി തുറക്കുകയാണ്. ആ വഴിയെ പറ്റിയാണ് 10-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പൊതുവഴിയായി അവന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം. എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യം തുറന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ മത്തായി 5:6-7 100% ഫുൾഫില്ല് ചെയ്ത് ജീവിച്ച ഏക മനുഷ്യൻ മുമ്പും പിൻപും യേശുക്രിസ്തു മാത്രമാണ്. യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വന്നു, പൂർണമായിട്ടും ദൈവത്തിന്റെ ഇഷ്ടം മാത്രം ചെയ്തുകൊണ്ട് ജീവിച്ചു. യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് മരിക്കാതെ കയറിപ്പോയിരുന്നു എങ്കിൽ നമുക്കൊരിക്കലും ഈ വഴി തുറന്നു കിട്ടത്തുമില്ലായിരുന്നു, നമുക്കൊരിക്കലും ഈ വഴിയിൽ കൂടി നടക്കാനായിട്ട് കഴിയത്തുമില്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുക എന്നുള്ള വഴി തുറന്നു കിട്ടിയത് യേശുക്രിസ്തുവിന്റെ മരണത്തോടുകൂടിയാണ്. യേശുക്രിസ്തുവിന്റെ മരണത്തോടുകൂടി ഈ ജീവനുള്ള തിരശീല ചിന്തി ഈ വഴിയിലേക്ക് നമുക്ക് പ്രവേശനം കിട്ടി. അതാണ് ഒരു വ്യക്തി പാപിയാണെന്ന് ബോധ്യത്തോടുകൂടി അവൻ എന്റർ ചെയ്യുന്നത് ഈ ജീവനുള്ള പുതുവഴിയിലേക്കാണ്. ഈ ജീവനുള്ള പുതുവഴിയിൽ കൂടി നമുക്ക് വിശുദ്ധ മന്ദിരത്തിലേക്ക് വിശുദ്ധ വഴിയിലേക്കുള്ള പ്രവേശനമാണ്. ഇനി നമ്മൾ എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായം തുടർച്ചയായിട്ട് താഴേക്ക് വായിക്കുമ്പോൾ പഴയ നിയമത്തിലെ ചില ആൾക്കാരെ പറ്റിയുള്ള അവർ ഓടിയതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. 11-ാമത്തെ 11-ാമത്തെ അധ്യായം മുഴുവൻ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ്. ആബേൽ മുതൽ ഉള്ള പഴയ നിയമ പ്രവാചകന്മാർ ഓടിയ കാര്യത്തെ പറ്റി പറയാണ്. അതിന്റെ 39-ാമത്തെ 11-ന് 39
ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും
ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, പഴയ നിയമ വിശുദ്ധന്മാരെല്ലാവരും ഓടി, പക്ഷെ അവരാരും ഈ ജീവനുള്ള പുതുവഴിയിൽ കൂടി അല്ല ഓടിയത്. കാരണം എന്താണ്? യേശു ക്രിസ്തുവിന്റെ മരണത്തോടുകൂടിയാണ് ഈ വഴി തുറക്കപ്പെട്ടത്. യേശു ക്രിസ്തുവിന്റെ മരണത്തോടുകൂടിയാണ് ദൈവത്തിന്റെ ഇഷ്ടം ഒരു വ്യക്തിക്ക് ഭൂമിയിൽ ചെയ്ത് തീർക്കാം എന്നുള്ള വഴി തുറക്കപ്പെട്ടത്. പഴയ നിയമ വിശുദ്ധന്മാർക്ക് ഒന്നും അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് അവരെല്ലാവരും വിശ്വാസത്താൽ ഓടി, എന്നാൽ അവർ വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല. എന്നിട്ട് പറയാണ് ദെയർഫോർ, അതുകൊണ്ട്, അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാണ് ആകയാൽ. ദെയർഫോർ എന്ന് പറയുമ്പോൾ മേളത്തെ വാക്യത്തിന്റെ തുടർച്ചയാണ്. പഴയ നിയമ വിശുദ്ധന്മാരായിട്ടുള്ള വ്യക്തികൾ ആരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതിരുന്നത് കൊണ്ടും ദൈവം നമുക്ക് ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നത് കൊണ്ടും ദെയർഫോർ വായിച്ചു. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നൗ You have entered a new and living way. നിങ്ങളിപ്പോൾ ഒരു ക്രൂശിന്റെ വഴിയിലേക്ക് കടന്നു കഴിഞ്ഞു. നിങ്ങളിപ്പോൾ മുതൽ ഒരു നാരോ വഴിയിലേക്ക് കടന്നു കഴിഞ്ഞു. ഇപ്പോൾ മുതൽ നിങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ഓടാനായിട്ടുള്ള റേസിലേക്ക് കയറി കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് വൈഡായിട്ടുള്ള വഴിയില്ല. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഇവിടെ നിങ്ങളെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഈ വഴിയിൽ. ഇവിടെ നിങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തുവാണ്. ഇവിടെ നിങ്ങളുടെ ലക്ഷ്യം ദൈവരാജ്യമാണ്. ഈ നാരോ വഴിയിൽ കൂടി നിങ്ങൾ എന്റർ ചെയ്ത് കഴിഞ്ഞു. ഇത് ആ ഒരിക്കലും പഴയ നിയമ വിശുദ്ധന്മാർക്ക് നടക്കാൻ കഴിയാതെ ഇരുന്ന വഴിയാണ്. പക്ഷെ ഇവരെല്ലാവരും സാക്ഷികളുടെ വലിയൊരു സമൂഹമാണ്. ഇവര് നമ്മളുടെ കൂട്ടത്തിൽ ഓടുന്നവരല്ല, നമ്മൾക്ക് മാതൃകയായിട്ടൊന്നും ഓടാൻ പറ്റുന്നവരുമല്ല. പക്ഷെ ഇവരെന്താണ്? ഇവർ സാക്ഷികളുടെ വലിയൊരു സമൂഹമാണ്. ഇവരെ മാതൃകയാക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ഇവരിൽ നിന്ന് നമുക്ക് ചില മാതൃകകൾ എടുക്കാം തീർച്ചയായിട്ടും. അതാണ് എബ്രായലേഖനം 11-ാമത്തെ അധ്യായത്തിലെ വിശ്വാസ വീരന്മാരുടെ ലിസ്റ്റുകൾ പറയുന്നത്. ഇവരിൽ നിന്ന് നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ എല്ലാം പറയുന്നുണ്ട്. അവരുടെ വിശ്വാസം മാതൃകയാണ്, അവരുടെ സഹിഷ്ണുത മാതൃകയാണ്. പക്ഷെ ഇവർ മൊത്തത്തിൽ മാതൃകയല്ല. ഇവർ മൊത്തത്തിൽ മാതൃകയാക്കി പോയാൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? ഇവര് വീണതുപോലെ തന്നെ നമുക്കും വീഴാൻ സാധ്യതയുണ്ട്. ഞാൻ എന്റെ ലിസ്റ്റിലേക്ക് പോകുന്നില്ല. ഇവരുടെ എല്ലാം ജീവിതം മാതൃകയാക്കാനുള്ള കുഴപ്പം നിങ്ങൾക്കറിയാം. പക്ഷെ ദൈവം പറഞ്ഞിരിക്കുകയാണ് ഇവരല്ല മാതൃക. ആരാണ് ഈ ഓട്ടത്തിൽ നിങ്ങളുടെ മാതൃക? രണ്ടാമത്തെ വാക്യം പറയാണ്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അവിടെ പറയാണ് ഫിക്സിംഗ് അവർ ഐസ് ഓൺ ജീസസ് ദ ഓതർ ആൻഡ് ദ പെർഫെക്റ്റർ ഓഫ് അവർ ഫെയ്ത്ത്. നമ്മുടെ കണ്ണ് ആരെയാണ് നോക്കേണ്ടതെന്ന് അറിയാമോ? ഈ ഓട്ടം ആകെപ്പാടെ ഓടിയ ഒരാളേ ഉള്ളൂ, ഒരേ ഒരാളെ ഓടിയിട്ടുള്ളൂ, യേശു ക്രിസ്തു. ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. യേശു ക്രിസ്തു ദൈവത്തിന്റെ ഇഷ്ടം പൂർണ്ണമായിട്ട് നിവർത്തിച്ചുകൊണ്ട് മരിച്ചു, തിരശീല തുറന്നു, നമ്മളെ വിളിക്കുകയാണ്, യു ഹാവ് ടു റൺ ദിസ് റേസ്. ഞാൻ ആദ്യമേ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതിനു വേണ്ടിയിട്ടാണ് വിളിക്കപ്പെട്ടതെന്ന് പലർക്കും അറിയില്ല. ഈ വഴിയിലേക്കാണ് കയറുന്നതെന്ന് പലർക്കും അറിയാത്തത് കൊണ്ട് തന്നെ ഈ വഴി അവർക്കൊരു ബുദ്ധിമുട്ടാണ്, ഈ വഴി ഇവർക്കൊരു ബർഡനാണ്. നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ എന്റർ ചെയ്ത് തന്നെ ഈ ഓട്ടത്തിനല്ല, അവർ എന്റർ ചെയ്ത് തന്നെ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനൊരു സുവിശേഷമാണ് അവർ കേട്ടതും. പക്ഷെ ദൈവം പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ യഥാർത്ഥ സുവിശേഷം കേട്ട് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ജീവനുള്ള പുതുവഴിയിലേക്കാണ് കടന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് മാതൃക എടുക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും പഴയ നിയമത്തിലുള്ള ആൾക്കാർക്കുണ്ട്. പക്ഷെ അവരെ ആരെയും നിങ്ങൾക്ക് നോക്കി ഓടാനായിട്ട് കഴിയത്തില്ല. പക്ഷെ നിങ്ങൾക്ക് നോക്കി ഓടാൻ കഴിയുന്ന ആരെയാണ്? അവിടെ പറഞ്ഞിരിക്കുകയാണ്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. അവൻ എന്താണ് ചെയ്തത്? അവൻ തന്റെ മുമ്പിൽ വെച്ചിരുന്ന ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. എന്തായിരുന്നു യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ വെച്ചിരുന്ന ലക്ഷ്യം? ഈ ഭൂമിയിൽ വന്നപ്പോൾ, വന്നപ്പോഴേ കർത്താവ് പറഞ്ഞു, പിതാവേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. യേശു ക്രിസ്തുവിന് മുമ്പിൽ ദൈവം ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള വഴി വെച്ചിരുന്നു. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് പണം ഉണ്ടാക്കാനായിട്ടല്ല, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് പ്രശസ്തനാവാനായിട്ടല്ല, വീട് വെക്കാനായിട്ടല്ല, കാർ വാങ്ങിക്കാനായിട്ടല്ല. ഇതൊക്കെ ചിലപ്പോ യേശു ക്രിസ്തുവിനും ചെയ്ത് കൊടുത്തിരിക്കാം. പക്ഷെ കർത്താവിന്റെ ലക്ഷ്യം ഇതൊന്നും ആയിരുന്നില്ല. കർത്താവ് പറയാണ്, പിതാവേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഞാൻ അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നു, നമ്മുടെ ലക്ഷ്യം മിസ്സായിട്ട് ലക്ഷ്യം മിസ്സായിട്ട് നമ്മൾ എക്സ്റ്റേണൽ ആക്ടിവിറ്റീസ് കൊണ്ട് നമ്മൾ ഈ വഴിയിലാണെന്ന് വിചാരിക്കുന്ന പോലത്തെ മണ്ടത്തരം വേറെയില്ല. കർത്താവ് ഈ വഴിയിൽ വന്നു, കർത്താവിന്റെ മുമ്പിൽ തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ ദേർ വാസ് എ കറക്റ്റ് ഒരു എൻഡിങ് പോയിന്റ് കർത്താവിന് മുമ്പിൽ വളരെ ഫിക്സ് ആയിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ലക്ഷ്യമില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഓടാൻ കഴിയത്തില്ല. ദൈവം നമ്മളെ കുറിച്ച് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് വ്യക്തമല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഓടാൻ കഴിയത്തില്ല. അവിടെ പറഞ്ഞിരിക്കാണ് തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജീവിതം എവിടാണ് എൻഡ് ചെയ്യുന്നറിയാമോ? യേശുക്രിസ്തു ക്രൂശിനെ സഹിച്ചുകൊണ്ട് ഓടി, യേശുക്രിസ്തു ക്രൂശിൽ കൂടി കടന്നുപോയി ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരുന്നു. അവിടെയാണ് എബ്രായ ലേഖനം 9 അധ്യായത്തിൽ നമ്മൾ വായിച്ചത്, യേശുക്രിസ്തു ജീവനുള്ള പുതുവഴി തന്റെ ശരീരം ചിന്തിക്കൊണ്ട് തുറന്നു. അവിടെ പറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധനിച്ചുകൊള്ളുക. ഞാൻ പറയട്ടെ, അവിടെ പറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ടുക. എന്നാൽ നമുക്കൊരു മുമ്പിൽ ഓടിയ ഒരാളുണ്ടായിരുന്നു, യേശുക്രിസ്തുവായിരുന്നു. നമ്മൾ മുമ്പിൽ ഓടിയ ആൾക്കാരും ഈ ഓട്ടം ഓടിയിട്ടില്ല. ആദ്യമായിട്ട് യേശുക്രിസ്തു ഓടി ഈ വഴിയിൽ കൂടി കടന്നു. യേശുക്രിസ്തു എന്താ ചെയ്തത്? നമ്മൾ പഴയ നിയമത്തിലെ ആൾക്കാർ 11 അധ്യായം മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ ഇവർ വിശ്വാസത്താൽ ചെയ്ത അത്ഭുത പ്രവൃത്തികളാണ് പലതും കാണിക്കുന്നത്. പക്ഷെ യേശുക്രിസ്തു എന്താ ചെയ്തത്? യേശുക്രിസ്തു വിശ്വാസത്താൽ ക്രൂശിനെ സഹിച്ചുകൊണ്ടോടി. ഞാൻ അന്നേരം പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥ ഓതുകൊണ്ടാണ് 17 അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഈ കാര്യം തന്നെയാണ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ റിപ്പീറ്റഡായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത്. 7 കർത്താവ് പറഞ്ഞിരിക്കുകയാണ് ഈ വഴി എങ്ങനെയാണ് കർത്താവ് പറയുകയാണ്. 21 വാക്യം ഉറപ്പനിരിക്കുകയാണ് എന്നോട് കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഇഷ്ടം ചെയ്തുകൊണ്ട് സ്വന്തം കാൽപര്യങ്ങൾ നിവർത്തിച്ചുകൊണ്ട് മുമ്പോട്ട് ഓടുന്ന ഒരു വ്യക്തിയും ഈ വഴിയിലൂടെ അല്ല എന്ന് അവർ മനസ്സിലാക്കി. എന്നിട്ട് കർത്താവ് പറഞ്ഞിരിക്കുകയാണ് ഈ ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീണുപടുത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടുമേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീടുപണിത ഫൂളിഷ്, ഇംഗ്ലീഷിൽ ഫൂളിഷ് മാൻ എന്ന് എഴുതിയിട്ടുണ്ട്, മലയാളത്തിൽ എഴുതിയിട്ടില്ല, വീട് വരുത ബുദ്ധികെട്ട മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അതിന്റെ വീഴ്ച വലിയതാകുന്നു. ഞാൻ പറഞ്ഞത് എൻഡിൽ നമ്മളൊരു കാര്യം, നമ്മുടെ പണി മണലിലാണോ പാറമേലാണോ എന്ന് തിരിച്ചറിയുന്നതിനേക്കാൾ മുമ്പ് തന്നെ നമ്മൾ ആദ്യമേ അത് തിരിച്ചറിഞ്ഞാൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. മുമ്പോട്ട് പോകുമ്പോൾ കർത്താവ് പറയുകയാണ് 28-29 വാക്യങ്ങൾ പറയുകയാണ്, ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഈ കാര്യങ്ങളെ യേശുക്രിസ്തു പറഞ്ഞു തീർന്നപ്പോൾ, പുരുഷാരം അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. ഞാൻ ആദ്യം പറഞ്ഞു ഇതൊരു പ്രസംഗമായിരുന്നില്ല. 5:6-7 യേശുക്രിസ്തു ക്രൗഡിന്റെ അടുത്ത് ചെയ്തൊരു പ്രസംഗമായിരുന്നില്ല, പബ്ലിക് പ്രീച്ചിങ് ആയിരുന്നില്ല, തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു, ഉപദേശിക്കുകയായിരുന്നു. ഇത് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പുരുഷാരം എന്താണ് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? പുരുഷാരം അവന്റെ ടീച്ചിങ്ങിൽ വിസ്മയിച്ചു. കാര്യം എന്താണ്? അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അവൻ അധികാരത്തോടുകൂടിയായിരുന്നു അവൻ ഉപദേശിച്ചത്. എന്നാലും ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുന്നൊന്നും പുതിയ കാര്യങ്ങളല്ല. ഈ നാരോ വേയിൽ കൂടി ദൈവം ഒരു വ്യക്തിയെ വിടുമ്പോൾ അവന് എന്ത് കിട്ടുമെന്നറിയാമോ? യഥാർത്ഥത്തിൽ അവൻ എന്ത് കിട്ടും? ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവന് അധികാരമുണ്ട്, ദൈവത്തിന്റെ അധികാരം അവന്റെ മേലുണ്ട്. ഞാൻ പറഞ്ഞു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ഈ വഴിയാണ് കാണിച്ചു കൊടുത്തത്. എന്തോ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം പറഞ്ഞത്, കർത്താവ് പറഞ്ഞു നന്മതിന്മകളെ പറ്റിയുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, അതിന്റെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഈ വിശാലമായിട്ടുള്ള വഴിയിൽ കൂടി പോകാനായിട്ട് കഴിയത്തില്ല, നിനക്ക് നിന്റെ ഇഷ്ടത്തിൽ നന്മയും തിന്മയും തിരിച്ചറിയാനായിട്ട് കഴിയത്തില്ല, നീ ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ജീവിക്കണം എന്നുള്ള വഴിയാണ് യേശു ക്രിസ്തു കാണിച്ചത്. പിതാവായ ദൈവം ആദമിനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ കാണിച്ചു കൊടുത്തു. അതായത് നിനക്ക് നന്മയാണെന്ന് തോന്നുന്ന ഒരു ജോലി നിനക്ക് എടുക്കാനായിട്ട് കഴിയത്തില്ല, നിനക്ക് നന്മയാണ് എന്ന് നിനക്ക് തോന്നുന്ന ബിസിനസ് നിനക്ക് തുടങ്ങാനായിട്ട് കഴിയത്തില്ല, നിനക്ക് നന്മയാണ് എന്ന് തോന്നുന്ന കല്യാണം നിനക്ക് തിരഞ്ഞെടുക്കാനായിട്ട് കഴിയത്തില്ല, നിനക്ക് നന്മയാണ് എന്ന് തോന്നുന്ന ഒന്നും നിനക്ക് ചൂസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതാണ് ആദ്യം പറഞ്ഞ കാര്യം. അതായത് എല്ലാ കാര്യങ്ങളും ദൈവം എന്താണ് നിന്റെ ജീവിതത്തിൽ നന്മ എന്ന് പറയുന്നത് അത് അക്സെപ്റ്റ് ചെയ്ത് ആ വഴിയിൽ കൂടി നടക്കുക എന്നുള്ളതാണ് നിന്റെ വഴി. പിശാച് ആദ്യം പറഞ്ഞ കള്ളവും ഇതാണ്, ദൈവം നിന്റെ നന്മയിൽ നിനക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല, ദൈവത്തിന്റെ പൂർണ്ണ ഇഷ്ടം നന്മയല്ല, അതുകൊണ്ട് വിശാലമായിട്ടുള്ള വഴിയിലേക്ക് പോകാനായിട്ടാണ് പിശാച് പറഞ്ഞത്. അന്നേരം ആദ്യം മുതലേ ദൈവത്തിന്റെ മെസ്സേജ് ഇതാണ്, ഈ വഴിയിൽ കൂടി പോകുക എന്നുള്ളതാണ്. ആ വഴിയിൽ കൂടി പോകുമ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുകയാണ് നിനക്ക് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചിന്തിച്ചു. പക്ഷെ അതിന്റെ കൂടെ തന്നെ ദൈവം ഇവനടുത്ത് പറഞ്ഞിരുന്നു, ദൈവത്തിന്റെ ഈ നാരോ വേയിൽ കൂടി പോകുമ്പോൾ ദൈവം മനുഷ്യന് കൊടുത്ത ഒരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ എന്തായിരുന്നു നമുക്കറിയാമോ? ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ അധ്യായം, ഒന്നാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ദൈവത്തിന്റെ അധികാരത്തിന് കീഴിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തുണ്ടെന്നറിയാമോ? അവന് ബാക്കിയുള്ള ദൈവത്തിന്റെ സൃഷ്ടികളുടെ മുകളിൽ അധികാരമുണ്ട്. 8-ാം സങ്കീർത്തനത്തിൽ അതേ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. 8-ാം സങ്കീർത്തനം അതിന്റെ 3-ഉം 4-ഉം വാക്യങ്ങൾ, 5-ാമത്തെ വാക്യം. ഇവിടെ പറയാണ് നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവന്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ കൈയുടെ കീഴിലാണ് അവൻ, എന്നാൽ അവന്റെ കാലിന്റെ കീഴിലാണ് സകലത്തെയും. ഇങ്ങനെയല്ലേ പറഞ്ഞത്? വളരെ ക്ലിയർ ആണ്. ദൈവത്തിന്റെ കരത്തിന്റെ കീഴിൽ ജീവിക്കുന്ന കാലിന്റെ കീഴിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഇങ്ങനെയാണ്. അതായത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന ഒരു വ്യക്തിക്കുള്ള അധികാരം എന്നുള്ളത് അവന്റെ കാലിന്റെ കീഴിലാണ്, ബാക്കിയുള്ളതെല്ലാം. ഞാൻ ഈ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോകത്തിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കാലിന്റെ കീഴിലാവുമെന്നല്ല. യേശു ക്രിസ്തുവിനെ പറ്റി കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. അവിടെ പറയുന്നത് യേശു ക്രിസ്തു പ്രസംഗിച്ചത് അധികാരത്തോടു കൂടിയായിരുന്നു. പിശാചിനെ എവിടെയാണ് വെച്ചിരിക്കുന്നത് അറിയാമോ? നമ്മളുടെ റോമാലയാളത്തിൽ പറഞ്ഞിരിക്കുന്നേ ദൈവസഭയുടെ കാലിന്റെ കീഴിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മത്തായിയുടെ സുവിശേഷം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചു. മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തു അവരെ ശിഷ്യന്മാരെ പറഞ്ഞുവിടുമ്പോൾ പറയുന്ന കാര്യമുണ്ട്. 28-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം, 18-ാമത്തെ വാക്യം. ഇവിടെ പറയുകയാണ് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ദെയർഫോർ, ഞാൻ പറഞ്ഞു ദെയർഫോർ എന്ന് പറഞ്ഞാൽ മേലത്തെ വാക്യം കൂടി ചേർത്ത് വായിക്കണം, നിങ്ങൾ പുറപ്പെട്ട് ാണ് ദൈവം ദൈവമക്കൾക്ക് ദൈവത്തിന്റെ വഴിയിൽ കൂടി നടക്കുന്ന വ്യക്തികൾക്ക് ചില അധികാരം കൊടുക്കുന്നു. എന്താണ് കർത്താവ് പറഞ്ഞത്? കർത്താവ് പറഞ്ഞിരിക്കുകയാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ദെയർഫോർ യു ഗോ. നിങ്ങൾ ഈ വഴിയിൽ കൂടി നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നറിയാമോ? നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ബാക്കിംഗ് ഉണ്ടാവും, ദൈവത്തിന്റെ അധികാരം നിങ്ങളുടെ മേലുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ സങ്കീർത്തനത്തിലെ 91-ാം സങ്കീർത്തനത്തിൽ വായിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്, പകൽ പറക്കുന്ന അസ്ത്രത്തെയും രാത്രി സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഒന്നിനെയും നിനക്ക് പേടിക്കാനില്ല. കാരണം എന്താണ്? അത്യുന്നതന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും സർവശക്തന്റെ നിഴൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ അവനെ പറ്റി പറയുകയാണ്, അവന് ഒന്നിനെ പറ്റിയും പഠിക്കാനില്ല. ഞാൻ പറയട്ടെ, ദൈവം എന്തൊരു അധികാരമാണ് തന്നിരിക്കുന്നത് അറിയാമോ? അതുകൊണ്ടാണ് കർത്താവ് മത്തായി 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്തു തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കും എന്നുള്ളതിനെ പറ്റി നിങ്ങൾ വിചാരപ്പെട്ടു. അല്ല, ഞാൻ എന്നിട്ട് പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അധികാരമില്ലാത്തത്? എന്തുകൊണ്ടാണ് ദൈവീക അതോറിറ്റി നമ്മുടെ മേലില്ലാത്തത്? ദൈവീക അതോറിറ്റി നമ്മളുടെ മേലില്ലാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ കരത്തിന്റെ കീഴിലല്ല. ദൈവത്തിന്റെ കരത്തിന്റെ കീഴിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വഴിയിൽ നടക്കുക, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണ് വളരെ ക്ലിയർ ആയിട്ട്. പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്ന ഒരു വ്യക്തിയുടെ മുകളിൽ ദൈവീക അധികാരം വരും. അവന് ദൈവം ദൈവത്തിന്റെ രാജ്യത്തിൽ, ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവസഭയാണ്, ദൈവരാജ്യത്തിൽ ദൈവം ഇവനെ ചില അതോറിറ്റികളിലേക്ക് അവനെ ഏൽപ്പിക്കും. എന്തുകൊണ്ടാണ് പലർക്കും അതോറിറ്റി ഇല്ലാത്തത്? പലർക്കും ഈ അതോറിറ്റി, യേശുക്രിസ്തുവിന്റെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, യേശുക്രിസ്തു പ്രസംഗിച്ചത് അതോറിറ്റിയോട് കൂടിയായിരുന്നു എന്നാണ് പറഞ്ഞത്. നമ്മൾ മത്തായി 5:6-7 വായിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തു ഉറക്കെ അതോറിറ്റി പ്രയോഗിക്കാനായിട്ട് ശ്രമിക്കുകയൊന്നും ആയിരുന്നില്ല. പക്ഷെ കർത്താവ് പറഞ്ഞ ഓരോ വാക്കുകളുടെയും പുറകിൽ ദൈവം ഒരു കൺഫർമേഷൻ കൊടുക്കുകയാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവവചനം സംസാരിക്കുമ്പോൾ, ദൈവവചനം സംസാരിക്കുമ്പോൾ ദൈവം നമ്മൾ പറയുന്ന വാക്കുകളുടെ പുറകിൽ ഒരു സ്റ്റേഷൻ വരണമെങ്കിൽ, ദൈവത്തിന്റെ അധികാരം വരണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരായിരിക്കണം. ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ ചെയ്യുന്നവരല്ല എങ്കിൽ, ദൈവത്തിന്റെ വഴിയിൽ കൂടി നമ്മൾ നടക്കുന്നവരല്ല എങ്കിൽ, നമ്മൾ പറയുന്ന ഒരു കാര്യത്തിന് ഒരു അധികാരവും ഉണ്ടാവത്തില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ദൈവത്തിന്റെ ബാക്ക് സപ്പോർട്ട് ഉണ്ടാവത്തില്ല. ദൈവത്തിന്റെ അധികാരം ഇല്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ? മനുഷ്യൻ തന്റെ അധികാരം പ്രയോഗിക്കാനായിട്ട് ശ്രമിക്കും. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഈ പ്രസംഗത്തിൽ തന്നെ ചിലപ്പോൾ ഞാൻ തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ അധികാരത്തിൽ പറയാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? നമ്മൾ ചിലപ്പം ശബ്ദം കൂട്ടിയിട്ട്, ഇല്ലെങ്കിൽ ചില എക്സ്റ്റേണൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇത് മനുഷ്യരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. ചില ആൾക്കാരെ നമ്മൾ ഫോഴ്സ് ചെയ്യേണ്ടി വരും, ചില ആൾക്കാരുടെ മുകളിൽ നമ്മൾ നമ്മളുടെ പ്രഷർ വെക്കേണ്ടി വരും. കാരണം എന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ അധികാരം നമ്മുടെ മുകളിൽ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ താഴത്തെ അധികാരവും മാറ്റപ്പെടുകയാണ്. അതേസമയം ഒരു ദൈവത്തിന്റെ സഭയിൽ ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ, ഞാൻ പ്രസംഗിക്കുന്ന കാര്യമല്ല പറയുന്നത്, ഏതൊരു ശുശ്രൂഷയ്ക്കും, ഏതൊരു ശുശ്രൂഷയ്ക്കും ഒരു അധികാരം നിങ്ങളുടെ മേൽ വരണമെങ്കിൽ ദൈവം പറയുകയാണ് നിങ്ങൾ ഈ വഴിയിൽ കൂടി നടന്നേ ഒക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന എല്ലാ എംപ്റ്റി വേർഡ്സ് ആയിത്തീരും. നമ്മൾ കുറെ ശബ്ദം ഉണ്ടാക്കാനായിട്ട് കഴിയും, നമ്മൾ കുറെ എക്സ്റ്റേണൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും, പക്ഷെ ഇതിന്റെ ഒന്നും മുകളിൽ ദൈവിക അധികാരം ഉണ്ടാവത്തില്ല. ഞാൻ പറഞ്ഞതിന്റെ കാര്യം നിർത്തട്ടെ. ഞാൻ പറഞ്ഞത്, ഈ ഒരു വഴിയിൽ കൂടി വരാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. നമ്മൾ ചിന്തിച്ചു നോക്കണം, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവസഭയിൽ ഒരു ശരീരം എന്ന രീതിയിൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുകയും അതോടുകൂടി ദൈവം ചില അതോറിറ്റീസ്, അതോറിറ്റീസ് ഞാൻ പറഞ്ഞത് ഡിക്റ്റേറ്റർഷിപ്പ് അല്ല, ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിന് ദൈവത്തിന്റെ ബാക്ക് സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ചെയ്യാനായിട്ട് കഴിയത്തില്ല. ആൾക്കാർ ഒരിക്കലും അതിനെ അക്സെപ്റ്റ് ചെയ്യത്തുമില്ല. അതേസമയം ദൈവം നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഈ വഴിയിൽ കൂടി പോവുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു പെർഫെക്റ്റ് ആയിട്ട് ഓടി തീർത്തിട്ടല്ല നമ്മൾ ഇന്നും പറയുന്നത്, പക്ഷെ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം യേശു ക്രിസ്തുവിന്റെ ആഗ്രഹം പോലെ തന്നെ, കർത്താവിന്റെ ആഗ്രഹം ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്നായിരുന്നു പറഞ്ഞ പോലെ, നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് പ്രിയപ്പെട്ടിട്ട് ദൈവത്തിന്റെ വഴിയിൽ കൂടി നമ്മൾ പോവുകയും നമ്മുടെ സ്പിരിച്വാലിറ്റിയെ നമ്മൾ ഈ എക്സ്റ്റേണലായിട്ടുള്ള ഈ എക്സ്റ്റേണൽ കാര്യങ്ങൾ കൊണ്ട് ഒന്നും അളക്കാതെ ദൈവം പറഞ്ഞിരിക്കുന്ന വഴിയിൽ കൂടിയാണോ എന്നുള്ള രീതിയിൽ നമ്മൾ അളക്കുകയും നമ്മൾ തന്നെത്താൻ വിധിക്കുകയും ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഈ വഴിയിൽ കൂടി പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് സ്വാതന്ത്ര്യവും ഉണ്ടാകും, നമ്മൾക്ക് അധികാരവും ദൈവം തരും. നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വഴിയിൽ കൂടി ദൈവം